പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വർഷം കൂടെ ദൈവം സമ്മാനമായി തന്നിരിക്കുന്നതാണ് ഈ പുതുവർഷം. നമുക്ക് ലഭിച്ച നാളുകൾ ദൈവം ഈ ലോകത്തിൽ നമുക്ക് തരുന്ന ദാനങ്ങളാണ്. ഈ പുതുവർഷത്തെ ദൈവത്തോടുള്ള നന്ദിയാൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. എറൈസ് ആൻഡ് ഷൈൻ എന്ന ഇന്നത്തെ ചിന്തയിലേക്ക് യെശയ്യാപ്രവചനം 60:1 ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഈ പഠന പരിപാടിയിലേക്ക്, 2020 പഠന പരിപാടിയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. Arise and shine. Shine your light. Someone needs to find you. ഒരിക്കലൊരു ലെവൽ ക്രോസിൽ ഒരു അപകടമുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പതിവ് പോലെ അപകടത്തിന്റെ പിന്നാലെ അന്വേഷണവും കുറ്റപ്പെടുത്തലുകളും എല്ലാം നടന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടത്തിൽ പാളത്തിന് കേടില്ല, തീവണ്ടിയുടെ എഞ്ചിനും തകരാറില്ല, ഡ്രൈവേഴ്സിന്റെ വാക്കുകളിൽ അവരും കുറ്റക്കാരല്ല. ലെവൽ ക്രോസ് അവിടെ ഉണ്ടെന്നുള്ളത് അവരറിഞ്ഞിരുന്നില്ല. എന്നാൽ ലെവൽ ക്രോസിൽ നിന്ന് ജോലിക്കാരൻ പറഞ്ഞു ജോലി സമയം അയാൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും വിളക്ക് നല്ലതുപോലെ ഉയർത്തിയാണ് വീശിയതെന്നും. പിന്നെ ആരാണ് കുറ്റവാളി? പല നിഗമനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ആ ലെവൽ ക്രോസിലെ ജോലിക്കാരനോട് ചോദിച്ചു, താൻ വിളക്ക് ഉയർത്തിയാണോ പിടിച്ചത്? അതെ, ഞാൻ ഉയർത്തി ഒത്തിരി നേരം വീശുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ താങ്കൾ വിളക്ക് പ്രകാശിപ്പിച്ചിരുന്നോ, വിളക്ക് കൊളുത്തിയിരുന്നോ? അപ്പോഴാണ് അയാൾ അത് ചിന്തിക്കുന്നത്. താൻ വിളക്ക് ഉയർത്തി എന്നത് ശരിയാണ്, വീശി എന്നത് ശരിയാണ്, പക്ഷെ വിളക്ക് കൊളുത്താൻ മറന്നുപോയി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. പലപ്പോഴും നമ്മളെല്ലാം ചെയ്തു എന്ന് വിചാരിക്കും, പക്ഷെ നമ്മുടെ വിളക്ക് പ്രകാശിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നില്ല. പ്രതികൂലത്തെ അഥവാ അന്ധകാരത്തെ നോക്കി എപ്പോഴും നമ്മൾ നിരാശയിൽ കഴിയുന്നവരാണ്. നിരാശയിൽ കഴിയുന്നവരോടുള്ള ആജ്ഞയല്ല എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, അതൊരു ആഹ്വാനമാണ്. ആ വീണടത്ത് കിടന്നാൽ, ഇരുട്ടിൽ കിടന്നാൽ ഒരിക്കലും നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുകയില്ല. എന്നാൽ വെളിച്ചം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇരുട്ട് നമ്മളിൽ നിന്ന് മാറിക്കൊള്ളും. രാത്രിയിലെ ഇരുട്ട് മാറുന്നത് സൂര്യൻ പ്രകാശിക്കുമ്പോഴാണ്. അതുപോലെ നീതിയും സൂര്യനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറുന്നു. യെശയ്യാപ്രവചനം 52:2 യെശയ്യാപ്രവാചകൻ പറയുന്നു, പൊടിയിൽ നിന്ന് എഴുന്നേൽക്കുക. പൊടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുന്നത് യെരുശലേമിനോടാണ്. പൊടിയിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ താഴ്ചയുടെ അടയാളമാണ് എന്ന് Job 2:13 നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊടിയിൽ കിടന്ന് വീണ്ടും വീണ്ടും പൊടി നമ്മുടെ മുകളിലേക്ക് വീഴാനല്ല, പൊടി കുടഞ്ഞു കളയണം. അഥവാ പ്രശ്നങ്ങളെ കുടഞ്ഞു കളഞ്ഞ് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വരും, അവയെയും എല്ലാം മാറ്റുവാൻ നമുക്ക് കഴിയണം. ആ പൊടിയുടെ വീഴുന്നതും കുടഞ്ഞു കളഞ്ഞ് അതിന്റെ മുകളിൽ കയറി നിന്നാൽ നമ്മുടെ ശ്രമം വിജയത്തിലെത്തും. കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം പച്ചയായ പുൽപ്പുറത്തെത്തിയെന്ന്. ഷേക്കിംഗ് യുവർ പ്രോബ്ലംസ് ഓഫ്, സ്റ്റെപ്പിംഗ് അപ്പ്. ദ മോർ ദ ലോർഡ് വാസ് പോർഡ് ഹയർ ഇറ്റ് റോസ്. നിങ്ങളുടെ പുറത്തേക്ക് എത്ര ഭാരം വീണാലും അത് കുടഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ ഭാരം വീഴുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരും. അപ്പം ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒക്കെ വരുമ്പോൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അത് കുടഞ്ഞു കളഞ്ഞ് അതിന്റെ മുകളിൽ കയറി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനമാണ്. ഈ പ്രശ്നങ്ങൾ കുടഞ്ഞു കളഞ്ഞ് അതിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ നാം ഓരോ പ്രാവശ്യവും ഉയരത്തിലേക്ക് കയറുക. ഉയരത്തിലേക്ക് കയറുന്നവൻ അവസാനം ചെന്ന് നിൽക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നെ കിടത്തുന്ന നിന്നെ നടത്തുന്ന ഒരു വലിയ ഇടയനെ. ആ ഇടയന്റെ സഹായത്തോടുകൂടെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അന്ധകാരത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെടുന്നത്. എഴുന്നേറ്റ് യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ നിനക്കൊരു വെളിച്ചം ആവശ്യമാണ്. വെളിച്ചം ഉണ്ടല്ലോ, രാത്രി മാറിയാൽ പകൽ വരുമല്ലോ എന്ന് കരുതി നിന്റെ വിളക്ക് നീ കരുതാതെ പോയാൽ ഇരുട്ട് പിന്നെ വരുമ്പോൾ ഇരുട്ട് കണ്ട് നിലവിളിച്ചത് കൊണ്ട് അർത്ഥമില്ല. പ്രഭാത സൂര്യൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവർ അസ്തമയ സൂര്യന്റെ കാര്യം വിസ്മരിക്കരുത്. പ്രതികൂലങ്ങളെ കുടഞ്ഞു കളഞ്ഞ് വചനമാകുന്ന വെളിച്ചം. നീതിയും സൂര്യൻ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറും. നീതിയും സൂര്യൻ വരണമെങ്കിൽ വചനമാകുന്ന വെളിച്ചം നിന്റെ ഉള്ളിലെത്തണം. വചനമാകുന്ന വെളിച്ചത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ പച്ചയായ പുൽപ്പുറത്ത് എത്തുവാൻ കഴിയുള്ളൂ. അവരെ അവിടെ എത്തിക്കുന്നവനാണ് നമ്മുടെ നല്ലിടയൻ. ഈ പുതുവർഷം പഴയ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഞാൻ പ്രകാശിക്കും എന്നൊരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? യെശയ്യാപ്രവചനം 43 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ പറയുന്നുണ്ട്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്തിരിക്കുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അറിയുന്നില്ലയോ, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരത്തെ സംഭവിച്ചതിനെ ഓർത്ത് ഭാരപ്പെടാതെ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ കൂടെയുണ്ടെന്ന് ധരിച്ചാൽ, നിശ്ചയിച്ചാൽ, വിശ്വസിച്ചാൽ നിനക്ക് മുമ്പോട്ടുള്ള ജീവിതയാത്ര എളുപ്പമാകും. അത് നിങ്ങൾ അറിയുന്നില്ലയോ? വചനം ഉള്ളിൽ ചെല്ലുന്നവന് നിശ്ചയമായിട്ടും അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും. ഭൂമിയിൽ അന്ധകാര ശക്തികൾ ശക്തിപ്പെട്ടാലും നാം ഭയപ്പെടേണ്ട. എഴുന്നേൽക്കാൻ ധൈര്യം കാട്ടുന്നവർക്ക് പ്രകാശിപ്പാനും കഴിയും. അന്ധകാരം ഭൂമിയെ മൂടുമ്പോഴാണല്ലോ നക്ഷത്രങ്ങളെ നമുക്ക് ശരിക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇരുട്ട് ഉറങ്ങുവാനും വെളിച്ചം എഴുന്നേൽക്കുവാനും ഉള്ളതാണ്. ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മിലേക്ക് സ്വീകരിപ്പാൻ നമ്മിൽ ഒരാഗ്രഹമുണ്ടാകണം. ആഗ്രഹമുള്ളവരിലേക്ക് ആ പ്രകാശം എത്തുകയും നാം ആ പ്രകാശത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ദൈവം മഹത്വം നഷ്ടപ്പെടുമ്പോഴാണ് വ്യക്തികളിൽ ഭൂമിയിൽ ഇരുട്ട് വ്യാപിക്കുന്നത്. ഉദാഹരണമായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് കനത്ത ഇരുട്ടുണ്ടായി എന്ന് ലൂക്കോസ് 23:44 കാണാം. 6 നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി എന്ന് കാണാം. ദൈവമഹത്വം നഷ്ടമാക്കിയ യൂദയുടെ ജീവിതത്തിൽ വ്യാപരിച്ച ഇരുട്ട് മരത്തിന്മേൽ തൂങ്ങി ശപിക്കപ്പെട്ടവനായി അവസാനിപ്പിക്കുവാനിടയായി. ശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായത്തിന്റെ 2-5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അത് കാണാവുന്നതാണ്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞത് മൂലം തന്നെ ഇരുട്ട് പിടികൂടുമെന്നറിഞ്ഞ് ദൈവമഹത്വം നഷ്ടമായ ആ സ്ഥലത്ത് നിന്നും ഇരുട്ടിൽ നിന്നും പത്രോസ് എഴുന്നേറ്റു. എഴുന്നേറ്റവനിൽ ഉണ്ടായ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ അവന്റെ ഉള്ളിലെ ഇരുട്ട് മാറ്റി വെളിച്ചമെത്തി പ്രകാശിക്കുവാൻ തുടക്കമിട്ടു. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന, ആരാധന, വചനധ്യാനം ഇവ നഷ്ടമാക്കുന്ന ഇരുട്ട് നമ്മിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപത്തോടെ യേശുവിന്റെ അടുക്കലെത്തി മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലാകുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുക. വെളിച്ചം നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് പൂർണ്ണമാക്കി മാറ്റും. പുറപ്പാട് പുസ്തകം 10:21-23 വരെയുള്ള വാക്യങ്ങളിൽ വ്യാപിച്ച ഒരു ഇരുട്ടിനെ നമുക്ക് കാണാം. 10:21-23 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ മോശയോട്, മിസ്രയീം ദേശത്തെ സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക. മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെ 3 കൂരിരുട്ടുണ്ടായി. 3 ഒരുത്തനെ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് വെളിച്ചമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഇസ്രായേൽ മക്കൾ പാർത്തിരുന്നിടത്ത് വെളിച്ചമായിരുന്നു. എന്നാൽ മിസ്രൈമ്യർ പാർത്തിരുന്ന സ്ഥലത്ത് 3 ദിവസത്തേക്ക് ഒരുത്തൻ ഒരുത്തനെ കാണാത്ത വിധത്തിൽ ഇരുട്ടുണ്ടായിരുന്നു. ടു ബി ഇൻ ഡാർക്ക്നെസ് മീൻസ് ടു നോട്ട് നോ ഗോഡ് ആൻഡ് ദി തിങ്സ് ഓഫ് ഗോഡ്. ദൈവത്തെ അറിയാതെ വരുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകുന്നത്. വചനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെയും പുൽത്തൊട്ടി അറിയുന്നു, എന്നാൽ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് അന്നും ഇന്നും സ്വർഗീയ പിതാവ് വിലപിക്കുകയാണ്. ഇരുട്ടിൽ പാർത്ത് പാപപ്രവർത്തികൾ ചെയ്യുന്നവരാണ് ഇന്ന് പലരും. അപ്രകാരം പാപപ്രവൃത്തി ചെയ്ത് ജീവിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ദിവസേനയുള്ള വാർത്താ മാധ്യമങ്ങളിലെ ദിനപത്രങ്ങളിൽ നിന്നും ഒക്കെ നമുക്കിത് കാണാവുന്നതാണ്. ഇരുട്ട് നമ്മെ നിത്യ നരകത്തിലേക്കാണ് നയിക്കുന്നതെന്ന് മനസ്സിലാക്കുക. താൽക്കാലിക സന്തോഷം ഉള്ളിടത്ത് ദൈവസാന്നിധ്യം ഇല്ല എന്ന് മനസ്സിലാക്കി ആ ചുറ്റുപാടുകളെ വിട്ട് എഴുന്നേറ്റ് ക്രിസ്തു ആകുന്ന വെളിച്ചം ഉള്ളിലെത്തുവാൻ ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുക. ഈ പുതുവർഷം എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തയ്യാറാകുന്നവർക്ക് അനുഗ്രഹത്തിന്റെ ഒരു പുതുവർഷമാകട്ടെ. പഴയ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. പഴയ അവസ്ഥ നിങ്ങൾക്ക് മാനസികമായ സുഖം തരുന്നു എന്ന് നിങ്ങൾ കരുതുമായിരിക്കും, പക്ഷേ അത് താൽക്കാലികമാണ്. ക്രിസ്തുവിനോട് ചേർന്നുള്ള യാത്ര മാത്രമേ നിത്യ സന്തോഷം നമുക്ക് തരത്തുള്ളൂ. ഒരിക്കലും ഇരുട്ടിന് ഇരുട്ടിനെ മാറ്റാൻ കഴിയത്തില്ല. വെളിച്ചം അവിടെ വന്നെങ്കിൽ മാത്രമേ ഇരുട്ട് മാറിപ്പോകത്തുള്ളൂ. അതുകൊണ്ട് എഴുന്നേൽക്കുക. ഈ പുതുവർഷം എഴുന്നേറ്റ് പ്രകാശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വചനം നിങ്ങളെ ആ പ്രകാശത്തിലേക്ക് എത്തിക്കും. ഡാർക്ക്നെസ് കാനോട്ട് ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ്, ഓൺലി ലൈറ്റ് ക്യാൻ ഡു ഇറ്റ്. ഹേറ്റഡ് കാനോട്ട് ഡ്രൈവ് ഔട്ട് ഹേറ്റഡ്, ഓൺലി ലവ് ക്യാൻ ഡു ഇറ്റ്. പരസ്പര സ്നേഹവും വെളിച്ചവുമുള്ളവരായി ക്രിസ്തുവിനായി ഇരുട്ടിന്റെ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തു ഉള്ളിലുള്ളവരായി നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ 2020 ജീവിപ്പാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഏവർക്കും ഞങ്ങളുടെ പുതുവർഷാശംസകൾ. പ്രാർത്ഥിക്കാം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ലോകത്തിൽ വന്ന സ്വർഗീയ പിതാവാൻ ദൈവമേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ ഇരുട്ടിലേക്ക് വീണ സമയത്ത് അങ്ങ് ഞങ്ങളെ വെളിച്ചമായി വന്ന് രക്ഷിച്ചു. പ്രശ്നങ്ങൾ ഞങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടപ്പോൾ പ്രശ്നത്തെ കുടഞ്ഞു കളഞ്ഞ് അതിന്റെ പുറത്ത് ചവിട്ടി നിൽപ്പാൻ ധൈര്യം തന്നു. അതിനായി സ്തോത്രം. പഴയതെല്ലാം മറന്ന് ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണം. സത്യം പറയുന്നവരായി നീതിമാന്മാരായി ഈ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ വെളിച്ചം പകരുന്നവരാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ പുതുവർഷ യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ ഇന്ന് ആരംഭ ദിവസം, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവ നിന്നെ നടത്തുമെന്ന വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് അടിയങ്ങൾ യാത്ര ആരംഭിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ കാണണമേ. അങ്ങ് ഞങ്ങളുടെ വെളിച്ചമാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഈ മെസ്സേജ് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.